വായിക്കാം. റോമലേഖനം 8:14 നമുക്ക് വായിക്കാം. റോമലേഖനം 8:14
ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകും. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിരിക്കുന്നൊരു ഒരു വചനമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നവർ ദൈവമക്കളാകും. അവരെ ബേബീസ് അല്ലെങ്കിൽ ശിശുക്കളല്ല, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രായപൂർത്തിയുള്ള മകനും മകളുമാണ് ദൈവാത്മാവ് നടത്തുന്ന ആളുകൾ. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരായത്. അതിന് മുമ്പ് കർത്താവിലേക്ക് വന്നവരെ ഒരു ഒരു പദമാണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമോ എന്താണ്? അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് അവരെ എന്താ വിളിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 9:2 രണ്ടാം വാക്യത്തിൽ പറയുന്നത് മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഈ മാർഗക്കാർ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഈ വഴിയിലൂടെ നടക്കുന്നവൻ എന്നൊക്കെയാണ് അവരെ വിളിച്ചത്. അപ്പോസ്തലപ്രവൃത്തികൾ 9:2
നിങ്ങൾ
ആ കണ്ടോ, ഹി ഫൗണ്ട് എനി ഓഫ് ദിസ് വേ, ഈ വഴിയെ നടക്കുന്നവർ എന്നാണ് അവരെ വിളിച്ചത്. എത്ര മനോഹരമായിരിക്കും! ഒരു പ്രത്യേക വഴിയെ നടക്കുന്നവരായിട്ടാണ്. ഇനി നിങ്ങൾ അതിന്റെ 19:9 ഒരു കലഹം ഉണ്ടാകുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 19:9 ഈ ഒരു വഴിയെക്കുറിച്ച് അവർ ദുഷിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ ശ്രദ്ധ പിടിക്കണമേ. 23:3
ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി.
നിങ്ങളത് വായിച്ചു, ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തില്ല ഡബ്ല്യു കിടക്കുന്നത്, എനിക്കറിയത്തില്ല എന്താണ്. ആൻഡ് ദ സെയിം ടൈം ദേർ വാസ് നോ സ്മോൾ സ്റ്റിയർ അബൌട്ട് ദാറ്റ് വേ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നവരെ എന്താ വിളിച്ച്, എന്തോ ആ മാർഗക്കാർ. നമ്മൾ മലയാളത്തിൽ എങ്കിലും സിമ്പിളായിട്ട് പറയാൻ, ഒരു വേറെ വഴിയെ നടക്കുന്നവെന്നാണ് അവരെ വിളിച്ചത്. ഈ വഴിയെ ചൊല്ലി, പ്രിയമുള്ളവരെ, അവരേത് വഴിയിലായിരിക്കും നടന്നത് പറയാമോ? പരിശുദ്ധാത്മാവ് നടത്തിയ വഴിയാണ് അവർ നടന്നത്. കാരണം ബൈബിൾ പറയുന്നു, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല. അപ്പൊ അവരുടേതല്ലാത്തൊരു വഴിയിലൂടെ നടന്ന ആളുകളെ ചൊല്ലി വിളിക്കുകയാണ് അത്. അതുകൊണ്ടാണ് അപ്പോസ്തലപത്രം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വഴി ഏതാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അവനിലല്ലോ നാം ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വളരെ വ്യക്തമാണ്, അവനിലാണ് നാം ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് യേശു കർത്താവ് സ്ട്രെസ് ചെയ്ത്. ഒന്ന്, തിരുവെഴുത്തുകൾ. എന്താണ് തിരുവെഴുത്തുകൾ? ദ വേർഡ് ഓഫ് ദ ലോർഡ്. രണ്ടാമതായി, ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലോ എന്ത് ചെയ്തു പോകുന്നത്? തെറ്റിപ്പോകുന്നത്. ഇനി നിങ്ങൾ വിത്തുകളുടെ ഉപമ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വിത്തുകൾ ബലമുണ്ടാകാഞ്ഞത്. പറയാം, വേഗത്തിൽ പറയാം, എടുക്കണം, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. വിത്ത് വന്നു, ആദ്യത്തെ വിത്തുകൾ എന്ത് ചെയ്തു? പിശാചി വന്ന് എടുത്തിട്ട് പോയി. പക്ഷേ താഴത്തെ പാറമേൽ വിത്തിനെക്കുറിച്ചും മുള്ളിടേൽ വീണ വിത്തിനെക്കുറിച്ചും മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ പോയി. അടുത്തവരെക്കുറിച്ച് പറയുന്നത്, ഇഹലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ വചനം ഫലമില്ലാതാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, പെർസിക്യൂഷൻ, കഷ്ടത. രണ്ട്, പ്രോസ്പെരിറ്റി, സമൃദ്ധി. ശ്രദ്ധിക്കണമേ, ഈ അനേക വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാരണങ്ങളാണ് ഈ വചനം ഫലം കായ്ക്കാതിരിക്കാനുള്ള സാധ്യത. ഒന്ന്, കഷ്ടത. മുമ്പേ കേട്ട രീതിയിൽ എടുക്കുന്നെങ്കിൽ വചനം നിമിത്തം പ്രോസിക്യൂഷൻ വരുമ്പോൾ ഇടറിപ്പോകും. രണ്ടാമത്തെ കുറിച്ച് പറയുകയാണ്, അവർക്ക് പ്രോസിക്യൂഷൻ ഇല്ല, അവർക്കിപ്പോ എന്താ ഉള്ളത്? പ്രോസ്പെരിറ്റി. അവരതുകൊണ്ട് ഇടറിപ്പോയി. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ വചനം അവിടെ ക്ഷമയുള്ള ഹൃദയത്തിൽ കിടക്കുമ്പോൾ ആ വചനം 30, 60, 100 മേനി ഫലം കായ്ക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവത്തിന്റെ ശക്തിയും. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരംഭിക്കുന്നത് ആദ്യം വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പരിവർത്തിച്ചു എന്നാണ്. ഒരുവന്റെ മേൽ വന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൌശലപ്പണികൾ ചെയ്യുവാനായിട്ട് ദൈവം ബസലേലിന്റെ മേൽ തന്റെ ആത്മാവിനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദാവീദിന് ജ്ഞാനം കൊടുക്കുന്നതായിട്ടും തുടർന്ന് ആത്മാവിന്റെ ആ ഒരു നടത്തിപ്പ് പ്രവാചകന്മാരിലൂടെയൊക്കെ കണ്ട് നമ്മൾ പുതിയ നിയമത്തിലാകുമ്പോൾ യേശുവിന്റെ മേൽ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതൊക്കെ കണ്ട് കാണാൻ നമുക്കറിയാം. പക്ഷേ ഒരു പ്രോബ്ലം വന്ന എപ്പോഴാണെന്നറിയാവോ? യേശു പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുഖം വാടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവരോട് പിന്നെ നിങ്ങൾ യോഹന്നാൻ 14 മുതൽ 17 വരെ വായിക്കുമ്പോൾ കർത്താവ് പിന്നെ പറഞ്ഞു എന്നറിയോ? ഞാൻ പോകുന്ന നിങ്ങൾക്ക് എന്തോ ചില പറയാറുണ്ട്, ഞാൻ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്ക് യേശുവിന്റെ പ്രസംഗം കേൾക്കായിരുന്നു, യേശുവിന്റെ അത്ഭുതം. പ്രിയ സൗരങ്ങളെ ഞാൻ പറയാം, യേശുവിന്റെ തലമുറയിൽ യേശുവിന്റെ കൂടെ ജീവിക്കുന്നേക്കാൾ നല്ലതും ഉയർത്തപ്പെട്ടതുമായ ഒരവസ്ഥ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ജീവിക്കുന്നതാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, യേശു ശമരിയിലുള്ളപ്പോൾ ശമരിയിലുള്ളവർ മാത്രമേ യേശുവിന്റെ പ്രസംഗം കേൾക്കുന്നുള്ളൂ. യേശു ഗലീലയിൽ വന്നപ്പോൾ അവിടെ മാത്രമേ യേശു ഉള്ളൂ. ശ്രദ്ധിക്കുക, യേശു പിന്നെ കാനാവിൽ വന്നപ്പം അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ കർത്താവ് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. എന്നിട്ട് ആര് താഴോട്ട് വന്നു? പരിശുദ്ധാത്മാവ് താഴോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ വന്ന തോമസിന്റെ കൂടെ കർത്താവ് നിൽക്കുന്നു. യെരുശലേമിലായിരിക്കുന്ന പത്രോസിന്റെ കൂടെ സെയിം ടൈമിൽ കർത്താവ് സംസാരിക്കുന്നു. എല്ലാവരുടെയും കൂടെ ഒരേ സമയം, ഇപ്പൊ നിങ്ങളിപ്പോ നാളെ രാവിലെ ഇപ്പൊ നിങ്ങളിപ്പോ ഈ സമയത്തോട് ഒരുമിച്ച, ഇപ്പൊ ഒരാളൊരു കമ്പനിയിലേക്ക് പോയി, വേറൊരാൾ ഒരുമിച്ച് ഒരു ഇവിടെ ബെല്ലാരി ചില സൗകര്യങ്ങൾ, അവരിവിടുത്തെ സിമെന്റ് പണിക്കായിരിക്കും പോകുന്നത്. സിമെന്റ് പണി ചെയ്യുന്നവരുടെ കൂടെയും സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം ചെയ്യുന്നവരുടെ കൂടെയും ഒരുപോലെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇതാണ് പുതിയ നിയമത്തിന്റെ ഗ്ലോറി. അതാണ് മുമ്പ് നമ്മൾ കേട്ടത്, ഞാൻ ഇരിക്കുന്ന എഴുന്നേൽക്കുന്ന നീ അറിയുന്നു. എങ്ങനെ അറിയുന്നേ? ദൈവം എല്ലായിടത്തുമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയാൽ അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും പിന്നെ പറഞ്ഞാട്ടെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും, പിന്നെ വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിനും വഴി നടത്തും. വരുവാനുള്ളത് നിങ്ങൾക്കറിയിച്ചു തരും. പ്രിയ സൗരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നോട് യോജിക്കാൻ സാധിക്കും? പത്രോസ് പന്തക്കോസ് നാളിലെ പ്രസംഗം, ഇവൻ യോവേൽ പ്രവചനം ഒക്കെ കാണാതെ പഠിച്ചിട്ട് പറഞ്ഞ എത്ര പേർ ചിന്തിക്കുന്നതാണ്? പ്രിയ സഹോദര, പത്രോസിന് എനിക്ക് എന്റെ ഒരു ചിന്ത കേട്ടോ, യോവേൽ പ്രവചനം പോയിട്ട് യേശു പറഞ്ഞ സാധാരണ കാര്യങ്ങൾ മനസ്സിലാകാത്തവൻ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യോവേൽ പ്രവചനത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി സംസാരിച്ചത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. ഇനി ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി, ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്യം ഇതാണ്, ബി ഫീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സഭയോട് ദൈവവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ ബൈബിൾ വായിച്ച് പഠിക്കുന്നുണ്ട് നല്ലത്. പഴയ നിയമം പഠിക്കുന്നവരുണ്ട്, പുതിയ നിയമം പഠിക്കുന്നവരുണ്ട്, റോമാലേഖനം പഠിക്കുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. പക്ഷേ സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാൾ യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്നെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്തെന്നാൽ എന്നിൽ വിശ്വസിക്കുന്നുള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു കൽപ്പന എടുത്തിട്ട് ഒന്നനുസരിക്കുകയും ഒന്ന് വിട്ടുകളയുകയും ചെയ്യുന്നത് വളരെ വിരോധാഭാസമാണ്. നിങ്ങൾ എഫേസ്യർ ലേഖനം 5:19 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വീഞ്ഞു കുടിച്ചെന്തെയ്ത് മത്തരാവ്. നമ്മളത് ഭയങ്കരമായിട്ട് എടുക്കുക, അയ്യോ എന്തോ ഒന്നാലും വീഞ്ഞു കുടിക്കരുത്. വയനാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അല്ല, വളരെ ആവർത്തിച്ച് പറയും, ഇവിടെ തന്നെ അധികം പറയേണ്ട കാര്യമില്ല. വീഞ്ഞു കുടിക്കരുത്, വീഞ്ഞു കുടിക്കരുത്, കള്ളു കുടിക്കരുത്, നമ്മളത് പറയല്ലേ, ഭയങ്കര പാപമാണ്. പക്ഷേ അതിനെ മറ്റേ ഭാഗം കിടക്കുക, നമ്മൾ മദ്യപിക്കരുത്, വീഞ്ഞു കുടിക്കരുത്. വീഞ്ഞു കുടിക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് ശരി, വീഞ്ഞു കുടിക്കരുത്, സത്യമാണ്. വട്ടവോട് സക്കൽ പാർട്ടി ആത്മാവ് നിറഞ്ഞവരാകുവേ. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇനി ഒരാൾ ആത്മാവ് നിറഞ്ഞത് എങ്ങനെ അറിയുന്നേ എന്ന് പറഞ്ഞത്, ആത്മാവ് നിറഞ്ഞത് എങ്ങനെ അറിയുന്നേ? എന്തോ ആത്മാവ് നിറഞ്ഞവന്റെ പ്രത്യേകത പറയാം. ആ ഗേറ്റ്, ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡോറുണ്ടല്ലോ, ആ ഡോറ് കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവമേ സ്തോത്രം, സ്തുതി, ഹല്ലേലൂയ, മഹത്വം. കാരണം എന്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ്. ഇവിടെ വന്നല്ല തുടങ്ങുന്നത്, ആത്മാവിൽ നിറയപ്പെട്ടതുകൊണ്ട് വീട്ടിൽ നിന്നേ നന്ദികൾ ആരംഭിച്ച് വാതിൽ കടക്കുമ്പോൾ ദൈവത്തിന്റെ നന്ദികൾ കൊണ്ട് നിറയപ്പെടുന്ന ഒരവസ്ഥ. എന്റർ ഹിസ് ഗോഡ്സ് വിത്ത് പ്രൈസ്. കോർട്ടിലേക്ക്, അടുത്ത ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവിക സ്തുതികളും ദൈവിക സ്തോത്രങ്ങളും ദൈവികമായിരിക്കുന്ന ആരാധനകളും കടന്നുവരുന്നു എന്ന് ദൈവത്തിന്റെ. നമ്മൾ യെശയ്യാ വായിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്റെ ബലവും എന്റെ ഗീതവും, ഇത് രണ്ടും ഒരുമിച്ച. ബലമുണ്ടെങ്കിൽ ഗീതമുണ്ട്, ബലമുണ്ടെങ്കിൽ സ്തോത്രമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിലൂടെ പ്രസംഗിച്ചു, താങ്ക്സ് ഗിവിംഗ് അല്ലെങ്കിൽ നന്ദി പറയുക. ബിക്കോസ് ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവനാണ്. അടുത്തത് വായിക്കുകയാണ്, പ്രൈസ് ഗോഡ്, ഗോഡ് ഈസ് ഗ്രേറ്റ്, ദൈവം വലിയവനാണ്. അടുത്തത് വർഷിപ്പ് ഗോഡ് ഫോർ ഹീസ് ഹോളി, ദൈവമാരാണ്, പരിശുദ്ധനാണ്. ഒരിക്കലും പറയാം, നന്ദി പറയുക, ദൈവമാരാണ്, ദൈവം നല്ലവനാണ്, ഗോഡ് ഈസ് ഗുഡ്. അടുത്ത് പറയുന്നു, Let us praise God, ദൈവത്തെ സ്തുതിക്കുക, കാരണം ദൈവം ആരാകുന്നു, വലിയവനാകുന്നു. അടുത്തത് Let us worship God, because He is holy. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അതുകൊണ്ട് നിങ്ങൾ ഒരു വാക്യം, യെശയ്യാ പ്രവചനം 60:18 വാക്യം ഒന്ന് വായിക്കൂ. Isaiah 60:18. യെശയ്യാ പ്രവചനം 60:18 അതിന്റെ 18 വാക്യം. നിന്റെ ഗേറ്റിന് ഒരു പേര് പറയും, എന്ത് പറയും? നിന്റെ മതിലുകൾക്ക് എന്ത് പറയും? നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത് പറയാൻ പറ്റുമോ? സീ ദ വോൾ ഓഫ് സാൽവേഷൻ. പിന്നെ ഞങ്ങളുടെ ഡോറുണ്ടല്ലോ, അതെന്തിന്റെ ഡോറാണ്? സ്തുതികൾ. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. 100 അതിന്റെ 4 Psalms 100:44. 100 അതിന്റെ 4 വാക്യം. വേഗത്തിൽ വായിച്ചാട്ടെ. ഒരാൾ 95
അവന്റെ
വാതിലുകളിൽ സ്തോത്രത്തോടും
അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ.
അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അടുത്തത്
അവന്റെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ.
അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുന്നതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ, ഈ 2 മണിക്കൂറുള്ള പ്രാർത്ഥനയിൽ ഇവിടെ നടക്കുന്ന സ്തുതികളും സ്തോത്രങ്ങളും നമ്മളെ എവിടെ എത്തിക്കുകയാണ്? ഞാൻ ആത്മാർത്ഥത്തോട് പറയട്ടെ, കഥ കഴിഞ്ഞ 16 ദൈവദിന പ്രസംഗത്തിന്റെ അടിച്ചിൽ ഈ സഭയോട് കത്തി പറയട്ടെ, ഞായറാഴ്ച മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ ഞായറാഴ്ച 4 വരെ പോലും ഈ ആത്മീയം നിലനിൽക്കത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറയാം. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വാതിലുകൾക്ക് സ്തുതിയെന്നും മതിലുകൾക്ക് രക്ഷ എന്നും പേർ വിളിച്ച്. ഇനി 95 സംഗീതം ഒരുമിച്ച് വായിച്ചാട്ടെ. Psalms 95 ഇംഗ്ലീഷ് ഭയങ്കര മനോഹരമാണ്. അത് പരിശുദ്ധാത്മ നിറവിന്റെ വ്യക്തമായ ഒരടയാളമാണ്. വായിച്ചാട്ടെ. ഇംഗ്ലീഷിൽ കം ലെറ്റ് അസ് സിംഗ് അണ്ടർ ദ ലോർഡ്. അടുത്തത്
നമ്മുടെ രക്ഷയുടെ പാതയ്ക്ക് ആശ്രയിക്കുക.
ഇവിടെയാണ് നമ്മളും ഇവിടെയുള്ളവർ ചില തെറ്റുന്നത്. എന്തോന്നറിയോ, എന്താ ബൈബിൾ എഴുതിയിരിക്കുന്നത്? രക്ഷയുടെ പാതയ്ക്ക്, രക്ഷയുടെ പാതയ്ക്ക്. പ്രിയ സൗരങ്ങളെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സഭയുള്ളവർ ശ്രദ്ധിക്കുക, ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കണം. സ്വർഗത്തിൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്? സ്വർഗത്തിൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം 15 വർഷമായില്ലേ, അതുകൊണ്ട് ക്ഷീണമാണെന്ന് ദൈവം ചിന്തിക്കുകയില്ല. ബൈബിൾ പറയുകയാണ്, കം ലെറ്റ് അസ് സിംഗ് ടു ദ ലോർഡ്, ലെറ്റ് അസ് മേക്ക് എ ജോയ്ഫുൾ നോയ്സ് ടു ദ റോക്ക് ഓഫ് അവർ സാൽവേഷൻ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയുടെ പാതയ്ക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോട്ടെ, ആർപ്പിടുക. അതിവിടെ വെച്ച് മാത്രമല്ല, ഇവിടെ വെച്ച് ആരംഭിക്കുക. നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ആ രക്ഷയുടെ പാതയ്ക്ക് നിങ്ങൾ ആർപ്പിടണം. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീക ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകും. ഞാൻ ഉദാഹരണമായിട്ട് പറയട്ടെ, ഭവനത്തിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ ഒരു ആത്മീയ ഗാനത്തിന്റെ പാട്ടുകാരിയാണെങ്കിൽ ആ ഭവനം ദൈവക്കൃപയാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. കംപ്ലൈൻസ് ആണെങ്കിൽ അവിടെ അതൊരു നരകത്തിന്റെ അവസ്ഥയായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഡ്രൈവിംഗ് ചെയ്തു പോകുന്ന ചില സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും നഷ്ടമാക്കിയ ഒരു ട്രഷർ ഞാൻ പറയാം. ബൈബിൾ വായിക്കുന്നുണ്ട്, പാട്ട് ഉത്സവത്തിലെ അത് ടോസർ പറയുന്ന പോലെ പഴയ പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അതല്ലാതെ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുവാനായിട്ട് മറ്റൊരു വഴിയുമില്ല. എന്ററിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ സ്തുതികളോടെ കടന്നു വരിക, നന്ദിയോടെ കടന്നു വരിക, അവിടെ നിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുക. ആരാധന എന്ന് പറയുന്നത് വാക്കുകളാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്, അതൊരു മനോഭാവമാണ്. ദൈവത്തിന്റെ വിശുദ്ധി കണ്ട്, ദൈവത്തിന്റെ മനോഹരത്വം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ആരാധന. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ നീ താങ്ക്സ് ഗിവിംഗ് നഷ്ടപ്പെട്ടു പോയോ? സ്തുതികൾ നഷ്ടപ്പെട്ടു പോയോ? ആരാധന നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവം നമ്മെ എക്സോർട്ട് ചെയ്യാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എന്ത് ചെയ്യാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുക. അടുത്ത വാക്യം, ഈ വാക്യം കാണാതെ പഠിക്കണം. അടുത്ത വാക്യം, രണ്ടാം വാക്യം, ലെറ്റ് അസ് കം ബിഫോർ ഹിസ് പ്രസൻസ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് മേക്ക് എ ജോയ്ഫുൾ നോയ്സ് അൻഡ് ഹിം വിത്ത് സോങ്സ്. ദൈവത്തിന്റെ വചനമാണിത്, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവരെ ഘോഷിക്കുക. അടുത്തത്, ഈ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ ആരാകുന്നു, പറഞ്ഞോട്ടെ, യഹോവ ആരാകുന്നു. മഹാ ഫോർ ദ ലോർഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ് ആൻഡ് എ ഗ്രേറ്റ് കിങ് എബോ ആൾ ഗോഡ്സ്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജ്വലിപ്പിക്കണം. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്തുതി എന്ന് പറയുന്നിടത്തെല്ലാം ഗ്രേറ്റ് കാണും, താങ്ക്സ് ഗിവിംഗിന്റെ കൂടെ ഗുഡ്നെസ് കാണും, ഹോളിയുടെ കൂടെ വർഷിപ്പ് കാണും. ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ഇതാണ് ആത്മാവിലുള്ള ജീവിതം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ആരാകുന്നു? ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അതിന്റെ ആറാമത്തെ വാക്യം താഴെ വെച്ചത്, നാലാമത്തെ വാക്യം,
ഭൂമിയുടെ
സ്തുതിക്കുന്നവരൊരു കാര്യം മറക്കരുത്, ഭൂമിയുടെ അധോഭാഗങ്ങൾ ആരുടെ കയ്യിലാണ്? ഓ, ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ കയ്യിലാണ് ഭൂമിയുടെ അധോഭാഗങ്ങൾ. അടുത്തത്, അതെ, പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ ആർക്കുള്ളതാ? പ്രിയമുള്ളവര്, ഏറ്റവും താഴെയുള്ള അധോഭാഗങ്ങൾ കർത്താവിന്റെ കയ്യിലും ഏറ്റവും മുകളിലുള്ള പർവ്വതങ്ങൾ കർത്താവിന്റെ കയ്യിലാണെങ്കിൽ അവൻ എത്ര വലിയവനായിരിക്കും, അവനെ സ്തുതിക്കുക. പൊടിയത്തിൽ റിഡംഷൻ വരുന്നുണ്ട്, അതിലേക്ക് വരുന്നില്ല. അതിന്റെ അഞ്ചാമത്തെ വാക്യം,
സമുദ്രം
അവനുള്ളത് ആരാ ഉണ്ടാക്കിയ? കർത്താവ് ഇതിനെ ഉണ്ടാക്കി. അടുത്തത്, കരയെ ആരുണ്ടാക്കി? കരയെയും കർത്താവ് ഉണ്ടാക്കി. അടുത്ത വചനം ഭയങ്കര, ഇവിടെയാണ് വർഷിപ്പെത്തുന്നത് കണ്ടോ. ആദ്യം താങ്ക്സ് ഗിവിംഗ് വന്നു, പിന്നെ പ്രൈസസ് വന്നു, പിന്നെ വർഷിപ്പിലേക്ക് എത്തുകയാണ്. എന്താണെന്നറിയോ? ഓ കം ലെറ്റ് അസ് വർഷിപ്പ് ആൻഡ് ബൗ ഡൗൺ, ലെറ്റ് അസ് നേ ബിഫോർ ദ ലോർഡ് അവർ മേക്കർ. വരുവിൻ, വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച കർത്താവിന്റെ മുമ്പിൽ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അനുഭവങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുക, ഈ സ്ഥിരമായിട്ട് പ്രാർത്ഥന പറയുന്ന ഒരു വാക്ക്, ഇനി നിങ്ങളത് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. എന്തിനാണെന്നറിയോ? ഞങ്ങൾ എങ്ങനെ ഇവിടേക്ക് വരുന്നത്? എന്തുമാത്രമായിട്ട്? എന്തോ ഇതാര് പറഞ്ഞു നിങ്ങളോട്? സ്ഥിരോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. പക്ഷെ എല്ലാവരും പറഞ്ഞെന്നറിയോ, കർത്താവേ ഞാൻ എങ്ങനെ വരുന്നേ? ശ്രദ്ധിക്കുക, സഭയിൽ വരുന്നവർ വരും കൈയോടെ വരരുത്, തെറ്റിദ്ധരിക്കരുത്. മെറ്റീരിയൽസോ മറ്റൊന്നുമല്ല പറയുന്നേ. ആലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നതിനെ നിങ്ങൾ നോക്കുക, അവനിൽ എന്തെങ്കിലും കാണും. അങ്ങനെയാണെങ്കിൽ ദൈവാലയത്തിൽ ആരാധിക്കാൻ കടന്നു വരുന്നവര് വരും കൈയോടെ വരരുത്. നിറയുന്ന സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ, ഇവിടെ പാട്ട് ലീഡ് ചെയ്യുന്നവർ ആത്മാവിലാണ് പാട്ടുകൾ എടുത്തെങ്കിൽ നിങ്ങൾക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുകളായിരിക്കും ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവാണ് കർത്താവിനെ സ്തുതിപ്പാൻ. അവിടെ വലിയ സന്തോഷമുണ്ട്, ഗ്രേറ്റ് റിജോയ്സിംഗ് ഉണ്ട്. അതാണ് ആത്മാവിനുള്ള ജീവിതം. അടുത്തതായിട്ട് അത് റോമാലേഖനം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. പരിശുദ്ധാത്മാവ് രണ്ടാമത് എടുത്തൊരു കാര്യമാണ് സ്വർഗീയ പ്രത്യാശ. വായിച്ചാട്ടെ റോമാൽ. ശ്രദ്ധിക്കണമേ, പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
വിശ്വസിക്കുന്നവരുള്ള സകല സന്തോഷവും
പ്രിയമുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. പ്രത്യാശ നൽകുന്ന ആരാ? ദൈവം. എന്തിനാലാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പിന്നെ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള പിന്നെന്താണ്? ഓൾ ജോയ് ആൻഡ് പീസ്, സകല സന്തോഷവും. എന്തോ ഒരു വാക്യമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കി. കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യട്ടെ? നിറയ്ക്കുമാറാകട്ടെ. അന്ത്യകാലത്ത് തുർക്കട സമയങ്ങൾ വരുമെന്നറിയുക. 2 തിമോത്തി 3:1 എടുക്കണ്ട, അവിടെ 4 ലവേഴ്സിനെ കുറിച്ച് പറയുകയാണ്. മലയാളത്തിൽ പ്രിയമെന്നാണ് ഇംഗ്ലീഷ് ഞാൻ പറയാം. 2 തിമോത്തി 3:1 ആരംഭിക്കുമ്പോൾ ലവേഴ്സ് ഓഫ് ദ സെൽഫ്, സ്വയത്തിന്റെ സ്നേഹിതർ. ലവേഴ്സ് ഓഫ് മണി, പണത്തിന്റെ സ്നേഹിതർ. ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ്, സുഖത്തിന്റെ സ്നേഹിതർ. റാദർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കുക, ലവേഴ്സ് ഓഫ് സെൽഫ്, ലവേഴ്സ് ഓഫ് മണി, ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് ആൻഡ് ലവേഴ്സ് ഓഫ് ഗോഡ്. ഈ കൂട്ടത്തിൽ ഞാൻ ഏതിനാണ് പെടുന്നത്? പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ എന്ന് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ടൊന്ന് ഉണ്ടാകാം. കർത്താവിന്റെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ രാവിലെ പാടിയൊരു പാട്ടുണ്ട്, ആനന്ദമുണ്ട് എനിക്ക്. ഇത്ര പേർക്ക് ആനന്ദം ഉണ്ടായിരുന്നു പാടിയപ്പോ. പാടിയപ്പോ മാത്രമേ ഉള്ളൂ, അതിനകത്തൊരു ലൈനുണ്ട്, കൂടാരവാസികളാകുന്ന നമുക്ക് ഭയങ്കര പ്രത്യാശയിലാണ് ആള് പാടിയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയിലേക്ക് വരണേ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഭയങ്കര രാവിലെ സലഹ ഭയങ്കര സഹിഷ്ണുത ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും എത്ര നാളായി. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ആത്മീയ പോരാട്ടം കഴിയുമ്പോൾ ഭൗതിക പോരാട്ടം, മനുഷ്യന്റെ പോരാട്ടം അവസാനിക്കുമ്പോൾ പിശാചിന്റെ പോരാട്ടം. പ്രിയ സഹോദര, ഈ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറയാം. അപ്പോസ്തലന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കൃപാവരമാണ്. നിങ്ങൾക്ക് വേണം, അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളൂ കേട്ടോ, വേറെ ആർക്കും ഇല്ല. കൊടുക്ക തൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ? രോഗശാന്തി വരവാ, സഹിഷ്ണുത. പൗലോസ് ഓടി 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 ഓടി, കുറെ കഴിഞ്ഞപ്പോ ആരുമില്ല. ദേമാസ് ഒരു വഴിക്കൂടെ ഓടി, അത് കഴിഞ്ഞപ്പം 1-ാം പ്രതിവാദപ്പോ ആരുമില്ല. അവസാനം ജഡ്ജ് ആരെന്നറിയോ? നീറോ. ഒരു നീതിയില്ലാത്തവനാ. വേണേ വഴിക്കോ, വേണ്ടായിരുന്നു. എവിടെയെങ്കിലും കുറച്ച് ഓട്ടം മതിയാക്കിയാൽ മതിയായിരുന്നു. അല്ലേ വേണ്ട? ഈ ചെല്ലു പറയത്തില്ലേ, വലിയ ഭക്തിക്ക് പോയാൽ എന്തിരിക്കും? ആളുകൾ പറഞ്ഞ വലിയ ഭക്തിക്ക് പോയാൽ എങ്ങനെയിരിക്കും? ഒരു മിനിമം ഭക്തിയൊക്കെ മതി. നീ പൗലോസ് ചോദിക്കാം, പൗലോസ് നീ എന്തുകൊണ്ടാ ഓടുന്നേ? നിങ്ങളോട് ചോദിക്കുമ്പോ പറയണം, പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓടുന്ന എന്തിനാണെന്നറിയോ? എനിക്ക് ചെറുപ്പത്തിൽ ഓട്ടത്തിലൊക്കെ ഒത്തിരി പ്രൈസ് കിട്ടിയിട്ടുണ്ട്, പാട്ടിനും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പ്രൈസ് മേടിച്ചുകൊണ്ട് വരുമ്പോ എന്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചൊക്കെ വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ ഓടുന്ന എന്തിനാണെന്നറിയോ? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരാൻ പോവുക. ഹല്ലേലൂയ. ഒരു സമ്മാനദാനം വരാൻ പോവുക. അന്ന് ആ സമ്മാനം ഞാൻ എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അത് നീതിയുള്ള ന്യായാധിപതിയായ ദൈവം, ആ നീതിയുടെ കിരീടം. എന്തിനാ നീതി? പൗലോസ് ഒരു നീതിയും കിട്ടാത്ത മനുഷ്യന്, നീതി എന്ന് പറയുന്ന നീറോ എന്ന് കിട്ടാത്ത മനുഷ്യൻ പറയാ, നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നീതിയുള്ള ദൈവം, നീതിയുടെ കിരീടം ആ ദിവസം എനിക്ക് തരും. പ്രിയമുള്ളവരെ, ഇതാണ് സ്വർഗീയ പ്രത്യാശ. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, ഒരു സ്വീഡനിലുള്ള ഏറ്റവും വലിയ ചർച്ചുണ്ട് സ്വീഡനിൽ. അവിടുത്തെ ചർച്ച് ലീഡ് ചെയ്യുന്ന ദൈവദാസന്റെ അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററുടെ മോള് ഒരു ടീനേജറാണ്, 10-14 വയസ്സുള്ള ഒരു കുട്ടി. അവളെ അനുസരണത്തിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നു. കോളേജിൽ അവളുടെ കൂട്ടുകാരികൾ ഇവളെ ലോകത്തിന്റെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ പതുക്കെ ലോകത്തിലേക്ക് തിരിച്ചു. ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആലോചിക്കണം, സ്വീഡനിലെ ഏറ്റവും വലിയ ചർച്ച. ഇവിടെ വന്ന് ഡാഡി വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡി ഞാൻ ഇവിടെ ഉണ്ട്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷേ ഡാഡിയുടെ ഈ ഫെയ്ത്തും ഈ ബൈബിളും ഇതൊന്നും എനിക്ക് വേണ്ട. ആ പിതാവ് മാതാവ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. പക്ഷെ ആ മനുഷ്യൻ സമയത്തെ കൈവിടാതെ പറഞ്ഞു, എന്താ മോള് പറയുന്നേ? അതെ ഡാഡി, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഞാൻ കൂടുതൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്തു, ഞാൻ തീരുമാനിച്ചു, ഇനി ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ഞാനില്ല. അപ്പൊ ആ പിതാവ് പറഞ്ഞു, അവളുടെ അമ്മയുടെ തിരിപ്പുണ്ട്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി, നിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്ന സമയത്ത് അവൾ സ്വപ്നം കണ്ടു, രണ്ട് പട്ടണങ്ങൾ. ഒരു പട്ടണത്തിൽ നിയോൺ ബൾബുകളാലും ദീപാലങ്കാരങ്ങളാലും പ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. മറ്റൊരു പട്ടണം അതൊരു താഴ്വരിലൂടെ കയറി ചെല്ലുന്ന ശാന്തമായ ഒരു പട്ടണമാണ്. അവിടെയും വെളിച്ചവും. ഇവളിവിടെ നിൽക്കുമ്പോൾ ഇതാ ലോകത്തിന്റെ പട്ടണം, ഭയങ്കര കുട്ടികളുണ്ട്, ഭയങ്കര ഡാൻസും പാട്ടും വലിയ സിനിമയും വലിയ വലിയ കാര്യങ്ങളും, ഭയങ്കര ദീപപ്രഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ പട്ടണത്തിൽ നിന്ന് ഒരു സൂഗനായ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് അവളോട് പറഞ്ഞു, വരിക. അങ്ങനെ അവള് അവന്റെ മുഖത്തേക്ക് നോക്കി, നല്ല സ്മാർട്ടായ ചെറുപ്പക്കാരൻ, ഈ ലോകത്തിന്റെ ഈ പ്രഭയിലേക്ക് നീ വരിക. അവളെ കൈപിടിച്ചുകൊണ്ട് അതിലെ ഇങ്ങനെ നടന്ന് 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 പോവുക. പക്ഷെ അവള് പറയാണ്, ഞാൻ പോയി കുറെ കൂടി ചെല്ലുമ്പോൾ ഡാർക്ക്നെസ്, ഇരുട്ട് വധിക്കുന്നതായിട്ട് തോന്നുന്നു. ആ പഴയ ആ ഒരു പ്രകാശം കാണുന്നില്ല. അങ്ങനെ സംശയം തീർക്കാൻ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖവും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇരുട്ടുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് എന്നെ കൊണ്ടുപോകുന്നതിന്റെ ഒരു രൂപവും മാറിക്കൊണ്ടിരിക്കുന്നു. അത് പിശാചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മറ്റേ പട്ടണത്തിലേക്ക് നോക്കി, ശാന്തമായ ദൈവത്തിന്റെ പട്ടണം. അവളെ ചാടി എഴുന്നേറ്റു, അവൾ ഡാഡി എടുത്ത് പറഞ്ഞു, ഡാഡി ഞാൻ കർത്താവിന്റെ പാതയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രേ ഫോർ യുവർ ചിൽഡ്രൻ, ഗോഡ് വിൽ ഡു സൂപ്പർ നാച്ചുറൽ തിങ്സ്. അപ്പോസ്തലപ്പുറത്തിൽ വായിക്കുക, എല്ലാം സൂപ്പർ നാച്ചുറലാണ്. പൗലോസിന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ, സ്തേഫാനോസിന്റെ ജീവിതത്തിൽ എല്ലാം സൂപ്പർ നാച്ചുറലാണ്. പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ജോൺ വെസ്ലിയാണ് പെർഫെക്ഷനെ കുറിച്ച് പ്രസംഗിച്ച ആള്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, തികവ്. കുറെ നാൾ കഴിഞ്ഞപ്പോ ആളുകൾക്ക് കൺഫ്യൂഷനായി. അപ്പൊ ആളുകൾ വന്ന് ജോൺ വെസ്ലി ചോദിച്ചു, നിങ്ങൾ ഈ ക്രിസ്ത്യൻ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്തുവാ ശരിക്കും? പെർഫെക്റ്റ് ആയിട്ട് ആരാ ഉള്ളേ? വാട്ട് ഈസ് ക്രിസ്ത്യൻ പെർഫെക്ഷൻ? അദ്ദേഹം പറഞ്ഞു, മറുപടി പറയണമോ, ആരാണ് പെർഫെക്റ്റ്, എന്താണ് പെർഫെക്ഷൻ? അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, എപ്പോഴും സന്തോഷിക്കുന്നവൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവൻ, അവനാണ് പെർഫെക്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിക്കുന്നവൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവൻ, പെർഫെക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് യുക്തിക്ക് നേരെ നിരക്കാത്തൊരു കാര്യമുണ്ട്. പൗലോസ് പറയുക, നിങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കും, കർത്താവ് ആത്മാവാകുന്നു, മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ ആത്മാവിനെ കണ്ണാടി പോലെ പ്രതിഭിക്കും നാം എല്ലാവരും, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്താണ് ഈ മിറർ? ദൈവത്തിന്റെ വചനമാണ് ഈ കണ്ണാടി. ഈ കണ്ണാടി തന്നെ നോക്ക്, 5 മിനിറ്റ് ബൈബിൾ വായിക്കുന്ന സഹോദര ശ്രദ്ധിക്കുക, നിന്റെ 5 മിനിറ്റ് ബൈബിൾ വായന കൊണ്ട് ഈ തേജസ്സിലേക്ക് വരാൻ നമുക്ക് പറ്റത്തില്ല. ദൈവം അതിന് ഉത്സാഹത്തോടെ വായിക്കുക, ധ്യാനിക്കുക, വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞറിയാം, ഇതല്ല എനിക്ക് അറിയാം, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെട്ട് ചാടപ്പെട്ട ശേഷം വലിയ കുറവുകളൊന്നും ഇല്ലാതെ പോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ചില പേരുടെ സാക്ഷ്യം വലിയ വർഷത്തിൽ ഞാൻ പറ്റിട്ടില്ല. ഒരു നിവാസിന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, 50 വർഷങ്ങൾ കർത്താവിനോട് നടന്ന മനുഷ്യൻ പറയുക, ഏതെങ്കിലും വലിയ പിന്മാറ്റങ്ങളിൽ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാനും എന്റെ ഭാര്യയും കൂടെ കർത്താവിനെ ചെന്നിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ച് ബോധം വരുത്തുവാൻ 6 മാസങ്ങൾ വേണ്ടി വന്നു. 50 വർഷങ്ങൾ കർത്താവിന്റെ കൂടെ നടന്ന് ഒരിക്കൽ പോലും പിന്മാറ്റത്തിൽ പോകയില്ല എന്ന് പോയിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവവൈതലിനെ കരയുവാനും നിലവിളിക്കുവാനും 6 മാസം വേണമെങ്കിൽ നാഴിക 40 വട്ടം ലോകത്തിലേക്ക് ഓടുന്ന ഞാനും നിങ്ങളും ക്രൂശിന് മുമ്പാകെ എത്രയധികം നിലവിളിച്ച് കരയണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ അവിടുത്തെ ആത്മാവിന്റെ ഉള്ളിലേക്ക് വന്ന് അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല രീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കുറിച്ചിട്ട് കൊള്ളുക, ദ ബ്ലഡ് ഓഫ് ജീസസ് ഡസന്റ് ക്ലൻസ് എനിവൺ ഇൻ ഡാർക്നെസ്. യേശുവിന്റെ രക്തം ഇരുട്ടിൽ വെച്ച് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയില്ല. യേശുവിന്റെ രക്തം വെളിച്ചത്തിലാണ് ശുദ്ധീകരിക്കുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് എൻഡ്യൂറൻസ്, കർത്താവേ എനിക്ക് എന്ത് വേണമെന്നറിയാവോ, കർത്താവേ എനിക്ക് ആ ഒരു ഒരു തുടർച്ചയാണ്, ഞാൻ അതിലേക്ക് വരികയാണ്. പൗലോസ് പറയുകയാണ്, കാണുന്നതിനെ അല്ല, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം വാക്യം, കാണുന്നതിനെ അല്ല, ആ ഞങ്ങൾ പ്രത്യക്ഷിക്കുന്നല്ല, എന്താണ് കാണുന്നതല്ല, കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു വാക്യവും അത് കാണാം, അതുകൊണ്ട് ഞാൻ കാണാം. പൗലോസ് പറയുകയാണ്, ഞങ്ങളൊരു പ്രത്യേകതയുണ്ട്, എന്നറിയോ, ഞങ്ങൾ കാണുന്നതിനെ നോക്കുന്നില്ല. പിന്നെന്തിനാ നോക്കുന്നതിന്? ഇതാണ് വിശ്വാസം. എന്ത് ചെയ്യും നിങ്ങൾ പുതിയ അർച്ചന എന്ത് ചെയ്യും? പുതിയ അർച്ചന എന്ത് ചെയ്യും? മുത്തുള്ള നിർമ്മ ഞങ്ങൾ രാവിലെ പറഞ്ഞു കേട്ടല്ലോ, വിശ്വാസ കപ്പലി സ്വർപ്പൂരം സിയോൻപുരിയൊക്കെ എവിടെയാ? പക്ഷെ പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശ നൽകുന്ന ദൈവം കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ആവർത്തിക്കാണ്, കാരണം എന്നറിയോ, പൂരിപ്പിക്കുക, കാണുന്നത് താൽക്കാലികം, കാണാത്തത് പ്രാർത്ഥിക്കാം. കർത്താവേ ആ വചനം എന്റെ ഉള്ളിൽ എഴുതി ചേർക്കണേ കർത്താവേ. കർത്താവേ കാണുന്നത് താൽക്കാലികമാണെന്നും കാണാത്തത് നിത്യമാണെന്നും ഒരു വെളിപ്പാട് എനിക്ക് തരണമേ. പൗലോസ് എപ്പോഴും പറഞ്ഞറിയോ, ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളേക്ക് എന്തോ നോക്കുന്നത്, എന്ത് ചെയ്യേ കാണിച്ചേ? പൗലോസ് പറയും, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾ വിശ്വാസിയാണോ, നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ കാണുന്നതിനല്ല, കാണാത്തതിനെ അത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. സഹോദരങ്ങളെ, ഒന്നാമതായി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നടത്തിപ്പിൽ സ്തുതികളുടെയും സങ്കീർത്തനങ്ങളുടെയും സ്തോത്രങ്ങളുടെയും നന്ദിയുടെയും ഒരു പാതയാണ് ആത്മാവിന്റെ വഴി. രണ്ടാമതായി പ്രത്യാശയുടെ ഒരു വഴിയാണ് ആത്മാവിന്റെ വഴി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര വലിയ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് എന്നാ ഫയർ പ്രസംഗം നിങ്ങൾ എവിടെ കണ്ടാലും പ്രത്യാശയെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ പരിശുദ്ധാത്മാവല്ല. കാരണം പരിശുദ്ധാത്മാവാണ് ഒരുവന്റെ ഉള്ളിൽ വന്ന് വസിച്ചിട്ട് അവനെ സ്വർഗരാജ്യത്തിലെ പൗരനാക്കി അവനെ രൂപാന്തരപ്പെടുത്തി അവനെ ഓരോ ദിവസവും ട്രാൻസ്ഫോം ചെയ്ത് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കി തീർത്ത് അവിടെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ ഒരു സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. കാരണം കർത്താവ് തുണികളെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകും, കർത്താവ് എല്ലാവരുടെയും കൂടെയുണ്ട്. നാളെ ചോദിക്കുക, കർത്താവ് എല്ലാവരുടെ കൂടെയുണ്ട്, വാഹനത്തിൽ കൂടെയുണ്ട്, ഓഫീസിൽ കൂടെയുണ്ട് കർത്താവ്, നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കൂടെ മാത്രമല്ല, നമ്മുടെ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു വാക്യം കൂടെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. 5-ാം അധ്യായം റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പരിചയമുള്ള വാക്യങ്ങളാണ്. റോമലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. അടുത്തത് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട എന്തിനാലാണ്? ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കും, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 4 പദം അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഒരു സഹോദരങ്ങളൊക്കെ, യൂത്താട്ട സഹോദരങ്ങളൊക്കെ റോമനെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു 4 വാക്കുകൾ അവിടെ ഉള്ളത്. 1 ബലഹീനം കണ്ടായിരുന്നു, 2 അഭക്തർ, 3 പാപികൾ, 4 ശത്രുക്കൾ. എങ്ങോട്ടാ സ്നേഹം പറഞ്ഞെന്നറിയാമോ? ബലഹീനർ, പാപികൾ, പിന്നെ അഫക്തർ, പിന്നെ ശത്രുക്കൾ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഔട്ട്പോറിംഗ് അതാണ്, ദൈവസ്നേഹത്തിന്റെ നിറവ്. ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് നടക്കുവാനാണ് ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവര്, നമ്മൾ എല്ലാ ആഴ്ചയും പറയും പിതാവിന്റെ സ്നേഹം, പിന്നെ പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നു. എന്താണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ? നിരന്തരമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. ശ്രദ്ധിക്കുക, നിങ്ങൾ കടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് വേണ്ടാത്തതെന്ന് നിങ്ങൾ ഉപദേശിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മെ നാം കേട്ടത് വന്ന പാപത്തിൽ വീഴുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പാപബോധം അനുതാപത്തോടെ നമ്മെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, വരുവാണെന്ന് അറിയിച്ചിരുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ ധൈര്യപ്പെടുന്ന പരിശുദ്ധാത്മാവ്, സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവത്തിന്റെ വഴിയിലൂടെ, വിശ്വാസത്തിന്റെ വഴിയിലൂടെ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ലോകത്തില്, ഈ ചെറിയ നമ്മുടെ ജീവിതത്തില് ആത്മാവിന് നിറം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ? ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂർ സിറ്റിയില് നമുക്ക് ദൈവാത്മാവിന് നിറം അനുഭവിക്കാൻ പറ്റൂ അല്ലയോ? ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ജോബി സവർ മാത്രമേ പറഞ്ഞു. നമ്മുടെ എല്ലാ ഹൃദയത്തിലെന്നറിയോ, ഇംപോസിബിൾ. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന എന്താ പറയുന്ന അഭ്യാസങ്ങൾ രാത്രി 12 വരെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണോ പരിശുദ്ധാത്മാവ് നടത്തിപ്പിച്ചിരിക്കുക? പ്രിയ സഹോദരങ്ങള്, ശ്രദ്ധിക്കുക, ഞാൻ നടന്നൊരു സംഭവം നിങ്ങളുടെ മുമ്പാകെ വായിക്കാം. കുമ്പളിലെ ക്യാമ്പില് ഇത് ഞാൻ പറഞ്ഞിരുന്നു, 2 മിനിറ്റ് 3-4 മിനിറ്റ് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അന്ത്യക്രിയയുടെ സഭയിൽ അനേക പേരുണ്ടായിരുന്നു, പ്രവാചകനുണ്ടായിരുന്നു, ഷെപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോസ്തലരുടെ 13-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ശൌലിനെയും ബർണബാസിനെയും വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പില്ലെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ശ്രദ്ധിക്കുക, ബെൻഡവർ മിനിസ്റ്ററിംഗ് കണ്ടതല്ലോ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നടക്കുക എന്ന് പറഞ്ഞാൽ യേശുമായിട്ട് മുഖാമുഖം സംസാരിക്കുന്നതിന് തുല്യമാണ്. വിശ്വസിക്കുക, വായിക്കാം, ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 1992 ഓസ്ട്രേലിയ, ഈ ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ക്രൗഡ് ഉള്ള ഓസ്ട്രേലിയ. കർത്താവിനെ കാത്തിരിക്കാനായി 3 ആഴ്ചത്തേക്ക് വേണ്ടി ആളുകളെ വിളിച്ചപ്പോൾ 100 പേര് റെസ്പോണ്ട് ചെയ്തു. ആദ്യത്തെ 100 പേര് വന്നിരുന്ന എന്താ ചെയ്തെന്നുള്ള 3 ആഴ്ച 21 ഡേയ്സ്. ആദ്യം സിറ്റിംഗ് അറ്റ് സ്വീറ്റ്, ഞങ്ങൾ അവരുടെ ഭാഷ പറയട്ടെ, ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്നു. ലൈക്ക് മേരി, നോട്ട് ലൈക്ക് മാർത്ത വിത്ത് ഹെറോഡ് ഇനിഷ്യേറ്റീവ്. ഞങ്ങളിരുന്നത് മാർത്തയെ പോലല്ല, മറിയെ പോലെ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങൾ സ്വസ്ഥരായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, കാരണം 5 മിനിറ്റ് മൗനമായിരിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ പണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നും പാട്ട് പാടും, ഇല്ലേ പ്രാർത്ഥിക്കും, ഇല്ലേ ബൈബിൾ വായിക്കും. ഹൗ ഹാർഡ് ടു സിറ്റ് ക്വയറ്റ്. ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് പ്രയാസം വരുന്നെന്ന് അറിയാമോ? പക്ഷെ ഞങ്ങളവിടെ കാത്തിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഞങ്ങളിലേക്ക് വീശുന്നതുവരെയും ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്നു. എത്ര പ്രയാസമാണ് യാതൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ ആക്ടിവിറ്റിയിൽ നിന്ന് മാറി സ്വസ്ഥമായിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 2, ബിഹോൾഡിംഗ് ഹിസ് ഗ്ലോറി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ കർത്താവിന്റെ തേജസ്സിനെ കാണാൻ തുടങ്ങി. കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വെളിപ്പെടുത്തത് ഞങ്ങളുടെ പാപങ്ങളാണ്. അവരെല്ലാം ദൈവകരം കേട്ടോ, ഞങ്ങളുടെ പാപങ്ങളാണ്. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ യേശുവുമായിട്ട് പത്രോസ് മുഖാമുഖം വന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിച്ചു. ഞങ്ങളുടെ ഷോർട്ട് കമ്മിങ്സ്, ഞങ്ങളുടെ സിൻസ്, ഞങ്ങളുടെ ഫെയിലിയേഴ്സ് എല്ലാം ഞങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ എല്ലാം എക്സ്പോസ്ഡ് ആയി, എല്ലാം തുറന്നു കാണപ്പെട്ടു. ഞങ്ങളെല്ലാം വീഴ്ച പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ തന്നെ നോക്കി നിരാശപ്പെടുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ ഗ്ലോറി ഞങ്ങളിലേക്ക് അടിച്ചപ്പോൾ അവൻ ഞങ്ങളെ കുറെ പുതിയ അറിവുകൾ തരാൻ വേണ്ടിയല്ല വിളിച്ചത്, തന്റെ പുത്രന്റെ സ്വസാദൃശ്യത്തോട് ഞങ്ങളെ അനുരൂപരാക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. സത്യസത്യം ഒഴിക്കണമേ. അടുത്തത് വെർട്ടിക്കൽ വേ. പഴയത് ഞങ്ങൾ ഇങ്ങനെയാണ് ആളുകളെ നോക്കിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തന്നെ കാണാൻ തുടങ്ങി. യേശുവിന്റെ കണ്ണുകളിലൂടെ ഞാൻ എന്നെ തന്നെ കണ്ടു, ഞങ്ങൾ ഞങ്ങളെ കണ്ടു. യേശുവിന്റെ കണ്ണുകളിലൂടെ ഞങ്ങൾ സമൂഹത്തെയും കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായി ഡിസേൺമെന്റ് ലഭിക്കുന്നത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക അല്ലാതെ ഇൻഫർമേഷൻ വഴി ഇത്ര ആത്മാക്കൾ അവിടെ ഉണ്ട്, ഇത്ര പേർ നശിക്കുന്നു, ഇത്ര പേർ സുവിശേഷം കേട്ടിട്ടില്ല, ഇതിലൊന്നും ഞങ്ങളെ ചലഞ്ച് ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ വെളിച്ചം ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ യഥാർത്ഥ സിറ്റുവേഷൻ, നിങ്ങളുടെ ചർച്ചിന്റെ, നിങ്ങളുടെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ അറിയണമെങ്കിൽ, അവന്റെ മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ ആ കണ്ണാടി പോലെ അവന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുക. നാലാമതായി, ദിവസങ്ങൾ അവസാനിക്കുകയാണ്, ഫോളോയിങ് ഇൻ ലവ് വിത്ത് ജീസസ്. ഞങ്ങൾ കർത്താവിനെ കാത്തിരുന്നപ്പോൾ ഞങ്ങൾ അവസാനം എത്തിയത് കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കർത്താവിന്റെ ആ സ്നേഹത്തിൽ നിന്ന് എത്രയോ ദൂരത്തിലാണെന്ന് ഞങ്ങൾക്കപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് അവൻ ഞങ്ങളെ വിളിച്ചത് മണവാളന്റെ ബ്രൈഡൽ ചേംബർ, ഉത്തമഗതികളെ കാണുന്ന, എന്നിട്ട് അവിടുത്തെ മണവാളുമായി ഒരു പ്രേമത്തിലാകുക അവൻ ഞങ്ങളെ വിളിച്ചു, ആദ്യ സ്നേഹത്തിലേക്കുള്ള മടങ്ങി വരവൻ. അങ്ങനെ കർത്താവിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ അവനായി സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിക്കുക, ദ ജോയ് ഓഫ് വർഷിപ്പ് ഇൻക്രീസ് ക്വാളിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഞങ്ങളുടെ ആരാധന ശക്തിയിലും ക്വാളിറ്റിയിലും വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങൾ അവസാന ദിവസങ്ങൾ അവന്റെ സ്നേഹത്തിൽ മാത്രം, വി വർ റിവലിംഗ് ഇൻ ഹിസ് ലവ്, ഞങ്ങൾ അവന്റെ സ്നേഹത്തിൽ മാത്രം നിറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്തത്, വി ഹാവ് ലോസ്റ്റ് എനി ആംബിഷൻ ഇൻ ബീങ് എഫക്റ്റീവ്. ദൈവത്തിന് വേണ്ടി ദൈവം എല്ലാം ഉപയോഗിക്കണം എന്നുള്ള എല്ലാ ചിന്തകളും ഞങ്ങൾക്ക് നഷ്ടമായി. ഐ വാണ്ടഡ് ടു ബി വിത്ത് ഹിം മോർ ആൻഡ് മോർ. അവന്റെ കൂടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ദ സോങ് ഓഫ് സോങ് വിത്ത് ഇറ്റ് റിച്ച് ഫീച്ചർ ഇറ്റ് ഡെവലപ്പിംഗ് എ ലവ് റിലേഷൻ ബിറ്റ്വീൻ ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. ഉത്തമ ഗീതങ്ങളിലൂടെ ആ മണവാട്ടിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഇതിലൂടെ തുടർന്നു പോകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വാട്സ് ഗ്രേറ്റസ്റ്റ് നീഡ്? താങ്കളുടെ ഏറ്റവും വലിയ നീഡ് എന്താണ്? താങ്കളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നീഡ് എന്താണ്? സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. യു ആർ വെയിറ്റിംഗ് ആൻഡ് ഗോഡ് ഈസ് ആക്ടിംഗ്. നിങ്ങൾ കാത്തിരിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. പണ്ട് മുതലിതുവരെ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. പ്രിയസഹോദരങ്ങളെ, ഒരു ദിവസം അദ്ദേഹം പറയാം, ഞങ്ങളുടെ ബുധനാഴ്ചകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്ന ഞാൻ പറയാം, ഞങ്ങളുടെ ബുധനാഴ്ചകൾ ഞാനും എന്റെ ഭാര്യയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാറുണ്ട്. ഞാനും എന്റെ ഭാര്യയും ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേക അജണ്ട ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കഴിയുന്ന പോലെ ഞങ്ങൾ ബുധനാഴ്ചകളിൽ ഞാനും എന്റെ ഭാര്യയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്റെ ആഴങ്ങളിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കുടുംബമായി ഞങ്ങളെ കൈപിടിച്ചു ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയസഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾ വളരെയധികം ഓടി അധ്വാനിച്ചു വരും, പണം ഉണ്ടാക്കി നഷ്ടപ്പെടുത്തി വരും, പലതിനും വേണ്ടി പലതും ചെയ്തു വരുമോ? എഴുതി വെക്കുന്ന നിങ്ങളുടെ അറിയും, വാട്സ് ദ ഗ്രേറ്റസ്റ്റ് നീഡ്? നിങ്ങളൊരു പക്ഷെ പറയും, സഹോദരൻ, എനിക്കൊത്തിരി പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. താങ്കൾ ഈ പറയുന്ന പ്രസംഗങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ബാധകമല്ല. പക്ഷെ നീ മനസ്സിലാക്കുക, നീ ദൈവസ്ഥിരിക്കുന്ന ഒരു ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി ഒരു നിമിഷം വെളിപ്പെട്ടാൽ, അവന്റെ ശബ്ദം മകമയോടെ മുടങ്ങിയാൽ, അവന്റെ ശബ്ദം പാറകളെ തകർത്താൽ, അവന്റെ ശബ്ദം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ്, ദൈവത്തിന്റെ വഴികൾ. അപ്പോൾ വൈശുദ്ധ പറഞ്ഞു, സെപ്പറേറ്റ് അൻഡ് മീ ബർണബാസ് ആൻഡ് സൗൾ. ഞാൻ വിളിച്ചിരിക്കുന്ന വിലയ്ക്ക് വേണ്ടി അവരെ എനിക്ക് വേണ്ടി വേർതിരിക്കുക. വ്യക്തികളായി ഞാൻ എന്നോട് തന്നെ എൻകറേജ് ചെയ്യുന്നു, സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. യൗവനക്കാരെ ഞാൻ എൻകറേജ് ചെയ്യാണ്, സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, വർഷിപ്പിംഗ് ദ ലോർഡ്, മിനിസ്റ്ററിംഗ് അണ്ടർ ദ ലോർഡ്, ഡൂയിങ് ദ പ്രീസ്റ്റ്ലി മിനിസ്ട്രി ഓഫ് ദ ലോർഡ്, റിവലിംഗ് ലവ് ഫോർ ദ ലോർഡ്.
പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ അറിയാത്ത മഹത്തായും അഗോചരമായ കാര്യങ്ങൾ ഞാൻ തന്നെ അറിയിക്കാം. പ്രിയമുള്ളവരെ, ഈ പ്രസംഗങ്ങളെല്ലാം മറന്നുപോയ ഒരു വാക്യം മറക്കരുത്. ദിസ് ഇസ് ഐ നോ ദാറ്റ് ഐ ആം ഗോഡ്. ദിസ് ഇസ് ഐ നോ ദാറ്റ് ഐ ആം ഗോഡ്. ദൈവമാരാണെന്ന് തിരിച്ചറിയുക. ദൈവമാരാണ് ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തിലെ 12,500 കോടി ഗാലക്സികളെ ഉണ്ടാക്കി പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ സഹോദരാവുള്ളത്? ഇരിക്കുക, സിറ്റത്ത് പ്രശംസത്തല്ലോ. സ്വിച്ച് ഓഫ് ദ മൊബൈൽ ഫോൺ. പ്രിസോര, ഈ 10,000 വർഷമായി അധ്വാനിക്കുന്നത് ദൈവത്തിന് ഒരു സെക്കൻഡ് കൂടി ചെയ്യാൻ സാധിക്കും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ. കുഞ്ഞുങ്ങളെ ഓർത്താണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹാലലൂയ, സ്വർഗ ദർശനങ്ങളെ നൽകി അവരെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദാവീദ് പറഞ്ഞു, ഞാൻ അവർക്ക് നിലവിളിക്കുന്നു, നിങ്ങൾ എന്താ കേട്ടത്? കഥ എന്താ നീ പറയുന്നത്? സീ മൈ ഫേസ്, എന്റെ മോഡേഷിപ്പിൽ നിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എന്റെ കഥ. കുടുംബങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. പ്രേ ആൻഡ് ലിസൺ, വാട്ട് ഈസ് ഗോഡ്സ് വിൽ, എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ഞാനീ പോകുന്ന റൂട്ട് ശരിയാണോ? കർത്താവ് വാട്ട്, കർത്താവിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം എന്താ? വാട്ട് അബൌട്ട് മൈ ഫാമിലിയിലായി? കർത്താവെ, ഞാൻ ഏതെങ്കിലും വഴി വീട് പോയിട്ടുണ്ടോ? ഹോളി സ്പിരിറ്റ് വിൽ എക്സ്പോസ് ദാറ്റ്. നിങ്ങളുടെ സ്നേഹം 1000 ഇരട്ടിയായി വർദ്ധിക്കും. കർത്താവിനോടുള്ള തമ്മിലുള്ള യുദ്ധാചരിക സഹോദരങ്ങളെ, കൂടി വരിക, ദൈവഭോഗം അന്വേഷിക്കുക. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സിലുള്ളവരാണ് നിങ്ങളുണ്ടായി. ബട്ട് വി, ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. പ്രിയ സഹോദരങ്ങളെ, ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക. നിങ്ങൾ പറയുന്നു ഐ ആം ബിസി. ഞാൻ പറയാം, ലോർഡ് ഐ ആം ബിസി. കർത്താവിനോട് ചോദിക്കുക, നിന്റെ മൂക്കിലെ ശ്വാസം ഞാൻ എടുത്താൽ നിന്റെ തിരക്കുകൾ എവിടെ പോകും? ഉത്തരമില്ല. കർത്താവെ, മാർത്തെപ്പോലെയല്ല, മാർത്തെപ്പോലെയല്ല, മറിയെപ്പോലെ നിന്റെ മുഖം കാണുവാണ്.